ഓപ്പറേഷൻ ഫിനാലയുടെ ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, കാരണം ആ വീഡിയോയുടെ തുടർച്ചയാണ് നമ്മൾ ഈ ചെയ്യുന്ന കൺക്ലൂഷൻ പാർട്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് പാർട്ട് വൺ കണ്ടതിന് ശേഷം മാത്രം കൺക്ലൂഷൻ കാണുക. ഓപ്പറേഷന് നിർദ്ദേശം കിട്ടിയ ഉടൻ തന്നെ ഐഷർ തൻ്റെ വിശ്വസ്തരായ 12 പേരടങ്ങുന്ന ഒരു ടീമിനെ ദൗത്യമേൽപ്പിക്കുകയാണ്. ഈ ടീമിലെ 12 അംഗങ്ങൾക്കും ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഐഷർ ഈ 12 പേരെയും തിരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ എല്ലാവരും ജർമ്മനിയിലെ നാസി പട്ടാളത്തിൻ്റെ ജൂത കൂട്ടക്കൊലയിൽ കുടുംബം നഷ്ടപ്പെട്ട അംഗങ്ങളായിരുന്നു. ചിലരൊക്കെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏക വ്യക്തികൾ മാത്രമായിരുന്നു. ഈ ഓപ്പറേഷന് മൊസാദ് നൽകുന്ന പേര് ഓപ്പറേഷൻ ഫിനാലെ എന്നാണ്. അങ്ങനൊരു പേര് നൽകുന്നതിനും ഒരു കാരണമുണ്ട്. ഈ 2 ലോക മഹായുദ്ധത്ത് ജൂതന്മാരെ കൂട്ടക്കൊല നടത്താനുള്ള പദ്ധതിക്ക് അന്ന് അഡോൾഫ് എയ്ക്മാൻ നൽകിയ പേര് ഫൈനൽ സൊല്യൂഷൻ എന്നാണ്. 1960 തുടക്കത്തിൽ തന്നെ ഓപ്പറേഷൻ ഫിനാലയിലെ സംഘാംഗങ്ങളായ 12 പേരും അർജന്റീനയുടെ അതിർത്തികൾ കടന്ന് രഹസ്യമായി ബ്യൂണസ് അയേഴ്സിൽ എത്തി. ബ്യൂണസ് അയേഴ്സിൽ എത്തിയ സംഘാംഗങ്ങൾ ആദ്യം ചെയ്യുന്നത് അക്രോണിക്കൊപ്പം രഹസ്യമായി അഡോൾഫ് എയ്ക്മാനെ നേരിട്ട് കണ്ട് സ്ഥിരീകരിക്കുക എന്നതാണ്. അങ്ങനെ അവരും അഡോൾഫ് എയ്ക്മാനെ നേരിട്ട് കണ്ട് സ്ഥിരീകരിച്ചതിന് ശേഷം പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒടുവിൽ അവർ ഓപ്പറേഷൻ ഫിനാലയുടെ സ്കെച്ച് തയ്യാറാക്കുകയാണ്. അവരുടെ പ്ലാൻ ഇപ്രകാരമായിരുന്നു.
1960 അർജന്റീന അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ 150 വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവര് പല രാജ്യങ്ങളെയും ക്ഷണിക്കുന്നതിനൊപ്പം ഇസ്രായേലിനെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഇസ്രായേലിന്റെ പ്രതിനിധി വരുന്നത് 1960 May 11 ബ്യൂണസ് അയേഴ്സിൽ എത്തുന്നത്. ബ്യൂണസ് അയേഴ്സിൽ എത്തിയതിനു ശേഷം 12 അദ്ദേഹം തിരിച്ച് ഇസ്രായേലിലേക്ക് പോകും. അത് കണക്ക് കൂട്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത് 11 അഡോൾഫ് എയ്ക്മാനെ പിടികൂടുക, പിടികൂടി ഏതെങ്കിലും തരത്തിൽ അബോധാവസ്ഥയിലാക്കുക. അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം 12 ഇസ്രായേൽ പ്രതിനിധി തിരിച്ചു പോകുന്ന അതേ ഫ്ലൈറ്റിൽ എയ്ക്മാനെയും ഇസ്രായേൽ രഹസ്യമായി എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ അക്രോണി ഉൾപ്പെടുന്ന ഈ 12 സംഘം ഈ പ്ലാൻ ഐഷറിനെ അറിയിക്കുന്നു. ഐഷർ പദ്ധതിക്ക് അനുവാദം നൽകുന്നു. അങ്ങനെ ഈ പദ്ധതിയുമായിട്ട് അവർ മുൻപോട്ട് പോവുകയാണ്. അവർ കൃത്യമായിട്ട് എയ്ക്മാൻ സ്ഥിരമായി വന്നിറങ്ങുന്ന ബസ്സും ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലവും അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു വരുന്ന വഴികളും എല്ലാം ഇവർ ആഴ്ചകളോളം എയ്ക്മാനെ രഹസ്യമായി പിന്തുടർന്ന് കൃത്യമായ സ്കെച്ചും പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ പെട്ടെന്നാണ് ആ വിവരം അറിയുന്നത്. അർജന്റീനയിലെ ഔദ്യോഗിക പ്രതിനിധികൾ ഇസ്രായേലിനോട് 11 വരണ്ടെന്നും 19 പ്രതിനിധിയെ അയച്ചാൽ മതിയെന്നും ചില സാങ്കേതിക കാരണങ്ങൾ കാരണം സുരക്ഷ ഒരുക്കുന്നതിനും മറ്റുമുള്ള ബുദ്ധിമുട്ട് കാരണം 19 വന്നാൽ മതിയെന്നും അവർ ഇസ്രായേലിനെ അറിയിക്കുന്നു. ഈ വിവരം അറിഞ്ഞ ഐഷർ പക്ഷേ സംഘാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്. അവർ ആദ്യം പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ 11 തന്നെ എയ്ക്മാനെ പിടികൂടണം. പിടികൂടിയ ശേഷം രഹസ്യമായി ഒരു സ്ഥലത്ത് എയ്ക്മാനെ 1 താമസിപ്പിക്കാം. അതിനുശേഷം 19 ഇസ്രായേലിൻ്റെ രാജ്യപ്രതിനിധി തിരിച്ചു വരുന്ന അതേ വിമാനത്തിൽ തന്നെ എയ്ക്മാനെ ജീവനോടുകൂടി ഇസ്രായേൽ തിരിച്ചെത്തിക്കാം. പുതിയ പദ്ധതി പ്രകാരം 11 എയ്ക്മാനെ പിടികൂടിയാൽ 19 8 അർജന്റീനയിൽ തന്നെ അയാളെ രഹസ്യമായി പാർപ്പിക്കുന്നത് വളരെയധികം റിസ്ക്കുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാവണം ഐഷർ അന്ന് തൻ്റെ സംഘാംഗങ്ങൾക്ക് ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എയ്ക്മാൻ്റെ മക്കൾ എയ്ക്മാനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിയോ മറ്റോ നൽകി പോലീസ് അന്വേഷണത്തിൽ ഇവരെ പിടികൂടിയാൽ ഇതെല്ലാം ചെയ്തത് ഐഷറിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നെന്നും അതുകൊണ്ട് നിങ്ങൾ പോലീസിനെ എൻ്റെ അടുക്കലേക്ക് അയക്കണമെന്നും ഐഷർ സംഘാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ശരിക്കും ഈ നിർദ്ദേശം സംഘാംഗങ്ങൾക്ക് വളരെയധികം മനോബലം പകരുന്ന ഒരു നിർദ്ദേശമായിരുന്നു. അങ്ങനെ 11 അവരുടെ പ്ലാൻ പ്രകാരം ജോലി കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു വരുന്ന എയ്ക്മാനെ അവരാസൂത്രണം ചെയ്ത പ്രകാരം പിടികൂടുകയാണ്. പിടികൂടിയ ശേഷം അയാളെ കണ്ണുകൾ മൂടിക്കെട്ടി അവരുടെ രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. രഹസ്യ സങ്കേതത്തിൽ എത്തിച്ച ശേഷം ആദ്യം ചെയ്യുന്നത് ദേഹപരിശോധനയാണ്. അങ്ങനെ ദേഹപരിശോധന നടത്തി ഇത് അഡോൾഫ് എയ്ക്മാൻ തന്നെയാണെന്ന് അവർ വീണ്ടും ഉറപ്പുവരുത്തുകയാണ്. അഡോൾഫ് എയ്ക്മാനാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിക്കുന്നില്ല താൻ അഡോൾഫ് എയ്ക്മാനാണെന്ന്. അയാൾ പറയുന്നത് താൻ റിക്കാർഡോ ക്ലെമന്റ് ആണെന്ന്. പക്ഷേ സംഘത്തലവനായ ഐഷർ നേരിട്ട് ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ട്. താൻ അഡോൾഫ് എയ്ക്മാനാണെന്നും വ്യാജപേരിൽ അർജന്റീനയിൽ എത്തിയതാണെന്നും താൻ പഴയ നാസി പട്ടാള മേധാവിയായിരുന്നെന്നും എല്ലാം അദ്ദേഹം പിന്നീട് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഐഷർ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാസി പട്ടാളത്തിലെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പരൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുകയും അത് മൊസാദ് നേരത്തെ ശേഖരിച്ച വിവരങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും സാമ്യപ്പെടുന്ന രേഖകൾ തന്നെയാണ്. മൊസാദിൻ്റെ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ പിടികൂടുന്ന സമയത്തൊക്കെ പ്രത്യേകതരം ഗ്ലൗസും ഒക്കെ ഉപയോഗിച്ചു ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. കാരണം അവർ ഇദ്ദേഹത്തെ വളരെ നീചനായ ഒരു വ്യക്തിയായിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. അതുകൊണ്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലും ഇവർ പാപമായിട്ട് ഒക്കെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സ്പെഷ്യൽ ഗ്ലൗസസ് ഒക്കെ യൂസ് ചെയ്താണ് ഇദ്ദേഹത്തെ പിടികൂടിയതൊക്കെ. പിന്നീട് ഒരാഴ്ച കാലയളവ് ഇദ്ദേഹത്തെ രഹസ്യമായിട്ട് അവിടെ പാർപ്പിച്ചതിന് ശേഷം May 19 ഇസ്രായേലിൻ്റെ രാജ്യപ്രതിനിധി തിരിച്ചു പോകുമ്പോൾ അതേ ഫ്ലൈറ്റിൽ ഇദ്ദേഹത്തെ ബോധരഹിതനാക്കി ഇവർ ഇസ്രായേലിലേക്ക് ജീവനോടെ കടത്തിക്കൊണ്ടുവരികയാണ്. അതിനുശേഷം 1961 April 12 ഇസ്രായേലിൽ വിചാരണ തുടങ്ങുന്നത്. ആ സമയത്താണ് ശരിക്കും അർജന്റീന പോലും അറിയുന്നത് അർജന്റീനയിൽ നിന്ന് ഇങ്ങനെ ഒരാളെ ജീവനോടെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി പിടികൂടി കൊണ്ടുപോയ കാര്യം അറിയുന്നത്. വിചാരണയുടെ ആദ്യ ഘട്ടങ്ങളിലൊന്നും അഡോൾഫ് എയ്ക്മാൻ തന്റെ കുറ്റം സമ്മതിക്കുന്നില്ല. പക്ഷേ തുടർ വിചാരണകളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി ആൾക്കാർ അഡോൾഫ് എയ്ക്മാന് എതിരായിട്ട് സാക്ഷി പറയുന്നുണ്ട്. അത്തരം സാക്ഷി ബലങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി കോടതി അഡോൾഫ് എയ്ക്മാനെ മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കുകയാണ്. 1962 May 31 അഡോൾഫ് എയ്ക്മാനെ തൂക്കിലേറ്റി. അങ്ങനെ മൊസാദ് അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു ആ ദിവസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്ന മറ്റു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.